എപ്പോഴും ആഹ്ലാദവതിയായി കാണപ്പെട്ട ഒരു സ്ത്രീയോടാരോ അവളുടെ സന്തോഷത്തിൻ്റെ രഹസ്യം ആരാഞ്ഞു. എന്താ, നിനക്ക് യാതൊരു പ്രശ്നവുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, ഞാൻ ജോലി ചെയ്യുമ്പോൾ കഠിനമായി തന്നെ പണിയെടുക്കും, വിശ്രമിക്കുമ്പോൾ എല്ലാം മറന്ന് വിശ്രമിക്കും, ആകുല ചിന്ത വരുമ്പോൾ ഞാൻ കിടന്നുറങ്ങുമെന്ന്. എത്ര നല്ല ഒരു മാർഗമാണതല്ലേ. ഇത് നമുക്ക് അത് സാധിക്കുന്നില്ല എന്നതാണ് നമ്മുടെ പ്രശ്നമല്ലേ. ഒന്ന് പരീക്ഷിച്ച് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠനം അവസാനിപ്പിക്കുമ്പോൾ 137-ാം സങ്കീർത്തനത്തിലേക്ക് പ്രവേശിച്ച് അതിൻ്റെ മുഖവരിയും ഏതാനും ചില കാര്യങ്ങളും ചിന്തിച്ചിരുന്നല്ലോ. യഹോവയുടെ ഗീതം അന്യദേശത്ത്, അതെ അടിമവേല ചെയ്യുന്നിടത്ത് എങ്ങനെയാണ് പാടുന്നത് എന്നതാണ് 137-ാം സങ്കീർത്തനത്തിലെ വിഷയമെന്ന് നാം കണ്ടു. ഈ സങ്കീർത്തനം പ്രതികാരത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന കൂടിയാകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതായത് ഒരു ശാപവചനം ഉൾക്കൊള്ളുന്ന സങ്കീർത്തനം എന്നർത്ഥം. പ്രതികാര നടപടിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ആ താല്പര്യത്തോടെയാകുന്നു ഈ സങ്കീർത്തനം അവസാനിക്കുന്നത്. ഇതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, നാശമടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ, നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ, നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാനെന്ന്. ഇത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാകുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. ഈ സങ്കീർത്തനം നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സങ്കീർത്തനമാകുന്നു. ഈ സങ്കീർത്തനത്തെ പല വിധത്തിൽ ആളുകൾ പരിഗണിക്കാറുണ്ട്. ചിലർ ഇതിനെ അവഗണിച്ച് കളയും, ഇത് വേദപുസ്തകത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഭാഗമല്ലെന്നുപോലും പറയുന്നവരുണ്ട്. തങ്ങൾ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഇതിൽ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് അവർ അപ്രകാരം ചിന്തിക്കുന്നത്. അതുകൊണ്ട് അവർ അതിനെ തള്ളിക്കളയുന്നു. എന്നാൽ അത് പ്രശ്നത്തിന് പരിഹാരമല്ല എന്ന് നമുക്കറിയാം. തിരുവചനം ആദിയോടന്തം തങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന മറ്റ് ചിലർക്ക് തിരുവചനം അതിലെ ഉള്ളടക്കം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത സ്ഥിതിയാണ്. വേദപുസ്തകം വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് ഒരു കാര്യം, എന്നാൽ അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് തികച്ചും ഭിന്നമായ വസ്തുതയത്രേ. അതുകൊണ്ട് നാം തിരുവചനം ശരിയായി പഠിക്കേണ്ടത് ആവശ്യമത്രേ. തിരുവചനം ആദ്യോടന്തം വിശ്വസിക്കുകയും അത് മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമത്രേ. ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ദൈവം ഉദ്ദേശിച്ചത് എന്താകുന്നു എന്ന്, ദൈവം ഇവിടെ എന്താ അർത്ഥമാക്കിയെന്നും മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ് ആവശ്യം. നാം വിശ്വസിക്കുന്നത് എന്താകുന്നു എന്ന് നാം അറിയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ വിധമായ ആ മനോഭാവത്തോടുകൂടെ നമുക്ക് ശാപവചനം ഉൾക്കൊള്ളുന്ന സങ്കീർത്തനമായ 137-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കേണ്ടത് ആവശ്യമാണ്. വളരെ ഭയാനകമായ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതായി കാണുന്നു. എങ്കിലും ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താകുന്നു എന്ന് നമുക്ക് നോക്കാം. 137-ാം സങ്കീർത്തനം ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിലെ ഒരു പ്രത്യേക കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഒരു ചരിത്ര സങ്കീർത്തനമാണ്. പഴയ നിയമത്തിലെ ചരിത്ര പുസ്തകങ്ങളിൽ ഇസ്രായേൽ ജനത്തിൻ്റെ 70 വർഷത്തെ ബാബേൽ പ്രവാസം അതിൻ്റെ ആ ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. ആ പ്രവാസകാലത്തെക്കുറിച്ച് രേഖകൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. യിരെമ്യാവ് അതിനെക്കുറിച്ച് പ്രവചിച്ചു എന്നത് വാസ്തവം തന്നെ. എന്നാൽ അവരോടൊപ്പം യിരെമ്യാവ് ബാബേൽ പ്രവാസത്തിലേക്ക് പോകുന്നില്ല. യെഹെസ്കേൽ ബാബേലിലായിരുന്നു. എന്നാൽ യെഹെസ്കേൽ അവിടെയുള്ള പ്രവാസികളോടാണ് പ്രവചിച്ചത്. ജനത്തിൻ്റെ അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് ഊഹിക്കുവാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. യെഹെസ്കേൽ പ്രവാചകൻ തൻ്റെ ആ ദർശനങ്ങളെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. ചരിത്രമല്ല അവൻ പറഞ്ഞിരിക്കുന്നത്. ആ കാലത്ത് ദാനിയേലും ബാബേലിൽ ഉണ്ടായിരുന്നു നമുക്കറിയാം. എന്നാൽ ദാനിയേൽ കൊട്ടാരത്തിലായിരുന്നു. അന്നത്തെ യഹൂദേതര രാജാക്കന്മാരോടായിരുന്നു ദാനിയേലിൻ്റെ പ്രവചനങ്ങൾ. പ്രവാസത്തിലായിരുന്ന ജനത്തെ സംബന്ധിച്ച് യാതൊരു രേഖയും ദാനിയേലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. 70 വർഷക്കാലത്തെ ബാബേൽ പ്രവാസം നിശബ്ദകാലമായിരുന്നു. ചരിത്ര പുസ്തകങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ശൂന്യതയുടെ കാലമായിരുന്നു എന്ന് പറയാം. രാജാക്കന്മാരുടെ 1-ഉം 2-ഉം പുസ്തകങ്ങളും 1-ഉം 2-ഉം ദിനവൃത്താന്ത പുസ്തകങ്ങളും ബാബേൽ പ്രവാസവും യെരുശലേമിൻ്റെ നാശവും വരെയുള്ള കാര്യങ്ങൾ അറിയിക്കുന്നു. തുടർന്നുള്ള ചരിത്ര പുസ്തകങ്ങളായ എസ്രാ, നെഹമ്യ, എസ്തേർ എന്നീ പുസ്തകങ്ങൾ 70 വർഷക്കാലത്തെ പ്രവാസത്തിന് ശേഷം ജനം ദേശത്തേക്ക് മടങ്ങി വന്നതിന് ശേഷമുള്ള കഥയാണ് പറയുന്നത്. ബാബേൽ പ്രവാസത്തിലെ ചരിത്രം വാസ്തവത്തിൽ മറികടന്നിരിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവജനം അവരുടെ ദേശത്തു നിന്നും പുറത്താകുമ്പോൾ ദൈവത്തിൻ്റെ ക്ലോക്ക് നിന്നു പോകുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? അങ്ങനെ ഒരു കാരണത്താൽ ഈ കാലയളവിൻ്റെ ചരിത്രം നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഈ 137-ാം സങ്കീർത്തനം വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ്. കാരണം ഈ സങ്കീർത്തനം ഈ വലിയ നിശബ്ദതയുടെ വിടവ് നികത്തുന്നു. ഇവിടെ ഈ നിശബ്ദ കാലത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്ന്, ഞങ്ങൾ ഈ ഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ എന്ന ചോദ്യം നാം കാണുന്നു. ഈ ചോദ്യത്തിന് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉത്തരം കാണുവാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചില വ്യവസ്ഥകൾ പാലിപ്പാൻ തയ്യാറാകാത്തിടത്തോളം കാലം എനിക്കും നിങ്ങൾക്കും ഈ ചോദ്യത്തിന് ഉത്തരം ഇന്ന് കണ്ടെത്തുവാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു അന്യദേശത്ത് നമുക്ക് കർത്താവിൻ്റെ ഗീതം എങ്ങനെ പാടുവാൻ കഴിയും? 70 വർഷക്കാലത്തെ പ്രവാസത്തിനിടയിൽ ഈ ജനത്തിൻ്റെ തിക്താനുഭവങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. ഇതിൽ കയ്പേറിയ ശത്രുതയും അഗാധമായ സ്നേഹവും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. തങ്ങളുടെ വികാരത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു കൂട്ടം ജനത്തെ ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഈ ജനത്തിൻ്റെ പ്രധാനപ്പെട്ട അനുഭവം എന്തായിരുന്നു എന്ന് ആദ്യമായിട്ടൊന്ന് ശ്രദ്ധിക്കാം. 137-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. സ്ഥാനം വളരെ പ്രാധാന്യമർഹിക്കുന്നു. ബാബേൽ നദികളുടെ തീരം, മറ്റ് യാതൊരു ജനത്തിനും ഉണ്ടാകാത്ത അനുഭവം അവർക്കുണ്ടായി. ഒരു അപരിചിത ദേശത്ത് ആയിരിക്കുക എന്നതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാമായിരുന്നു. മിസ്രയീമിലെ ഇഷ്ടികക്കളത്തിൽ നിന്നും ബാബിലോണിലെ തോടുകളിലേക്ക് പോകുന്നത് എന്ത് എന്നവർ അറിഞ്ഞിരുന്നു. അടിമവേല ചെയ്യേണ്ടി വരുന്നത് ആ അവസ്ഥയെക്കുറിച്ച് അവർക്കറിയാമായിരുന്നു. ബാബേൽ നദികളുടെ തീരം അവർ പീഡിപ്പിക്കപ്പെട്ടിരുന്ന സ്ഥലമായിരുന്നു. അവിടെ അവർ അടിമവേല ചെയ്യുമ്പോൾ വളരെ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നു. ബാബേൽ നദികളുടെ തീരം, അവർ അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന ചോദ്യം ഉയർന്നു വരുന്നു. ഒന്നാമതായി നാം ചിന്തിക്കേണ്ടത് അവർ അവിടെ ആയിരിക്കേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നു എന്നതാണ്. ദൈവം അവരെ വാഗ്ദത്ത ദേശത്ത്, കനാൻ ദേശത്ത്, പാലും തേനും ഒഴുകുന്ന ദേശത്താക്കി വെച്ചു. അവർ ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായിരിക്കുന്നിടത്തോളം ദൈവം അവരെ തൻ്റെ സാക്ഷികളായി കാത്തു സൂക്ഷിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തു വരുന്നു. അവർ ഇപ്പോൾ ബാബേൽ നദികളുടെ തീരത്ത് എന്ത് ചെയ്യുകയാണ്? ബാബേൽ നദികൾ വാസ്തവത്തിൽ തോടുകളാണ്. ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദികളിൽ നിന്നുള്ള തോടുകൾ ഇവരാണ് കുഴിച്ചത് എന്ന് ഞാൻ കരുതുന്നു. ആ പ്രദേശത്തെ സ്ഥലങ്ങളിൽ ജലസേചനത്തിനായിട്ടാണ് ആ തോടുകൾ കുഴിച്ചത്. ആ മരുഭൂപ്രദേശത്തു കൂടി പ്രഭാതം മുതൽ പ്രദോഷം വരെ ക്ഷീണം വകവയ്ക്കാതെ തോട് കുഴിക്കുന്ന ജോലി ചെയ്തത് ഈ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ മക്കളാണ്. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു. എത്ര വലിയ നിരാശയുടെ ചിത്രമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്! എത്രമാത്രം അവർ അവശരായിരുന്നു, അവിടെ ഞങ്ങൾ ഇരുന്നു. അല്ലാതെ അവർക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? എന്നിട്ട് പറയുകയാണ്, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. സങ്കീർത്തനങ്ങൾ സ്തോത്രഗീതങ്ങളാണ്. സങ്കീർത്തനങ്ങൾ സന്തോഷവും അത്ഭുതകരമായ വിശ്വാസവും പ്രത്യാശയും ആശ്രയവും പ്രകടിപ്പിക്കുന്നു. എന്നാൽ ഈ സങ്കീർത്തനം അപ്രകാരമുള്ള ഒന്നല്ല. ഇവിടെ ജനത്തെ നിരാശയോടെ കരയുന്നവരായിട്ടാണ് നാം കാണുന്നത്. സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ഇത് സ്തോത്രത്തിൻ്റെ സങ്കീർത്തനമല്ല. യെരുശലേമും ബാബേലും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? കുന്നുകളിന്മേലിരിക്കുന്ന യെരുശലേം മനോഹരമായ സ്ഥാനമാണ്. ബാബിലോൺ ഉണങ്ങി വരണ്ട സമതലത്തിലും. തങ്ങൾക്ക് അവിടെ ആയിരിക്കണമെന്ന ആഗ്രഹം ഉള്ളതുകൊണ്ടല്ല അവർ അവിടെ ആയിരിക്കുന്നത്. അവരുടെ നഗരം നശിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഈ അടിമവേല ചെയ്തുകൊണ്ട് അന്യദേശത്തായിരിക്കുന്നത്. അവരെക്കാൾ ശക്തന്മാരായ ബാബേൽക്കാർ അവരുടെ പട്ടണം പിടിച്ചെടുക്കുകയും ഈ പറഞ്ഞ ഇസ്രായേല്യരെ തടവുകാരായി പിടിച്ചുകൊണ്ട് മൃഗങ്ങളെപ്പോലെ അടിമവേല ചെയ്യിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർക്ക് ആകെ ഗൃഹാതുരത്വം അനുഭവപ്പെടുകയാണ്. അതെ, അവരുടെ വീടിനെക്കുറിച്ചുള്ള ചിന്ത. സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ അവിടെ ആയിരിക്കുന്നത്? അവർ പാപം ചെയ്തതാണ് അതിനുള്ള കാരണം. യിരെമ്യാവ് കരയുന്ന വ്യക്തിയായിരുന്നു. ദൈവത്തിൻ്റെ ന്യായവിധി വിളിച്ചറിയിക്കുവാൻ ദൈവം ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തപ്പോൾ മൃദുല ഹൃദയമുള്ള ഒരാളെയാണ് അവൻ തിരഞ്ഞെടുത്തത്, കരയുന്നവൻ. അവരുടെ പട്ടണം നശിപ്പിക്കപ്പെടും എന്ന് അവരോട് പറഞ്ഞത് യിരെമ്യാവായിരുന്നു. അവർ പ്രവാസത്തിലേക്ക് പോകുമെന്ന് അവരോട് പറഞ്ഞതും യിരെമ്യാവായിരുന്നു. ഈ കഷ്ടതയുടെ, ഈ ഭയങ്കരമായ പീഡനത്തിൻ്റെ ദൂത് അവർക്ക് നൽകുവാൻ ദൈവം കഠിന ഹൃദയമുള്ള ഒരാളെയല്ല ഉപയോഗിച്ചത്, ഒരു സ്ത്രീ ഹൃദയമുള്ള ഒരു മനുഷ്യനെയാണ് ദൈവം അതിനുവേണ്ടി തിരഞ്ഞെടുത്തത്. യിരെമ്യാവ് പറയുന്നു, എൻ്റെ കണ്ണുകൾ കണ്ണുനീരുറവായിരുന്നു, ഈ ദൂത് എൻ്റെ ഹൃദയത്തെ തകർത്തു എന്ന്. ഇതിനെക്കുറിച്ച് ദൈവം വിചാരിക്കുന്നു എന്ന് അവർ അറിയേണ്ടതിന് വേണ്ടി ദൈവം അപ്രകാരമുള്ളൊരു മനുഷ്യനെയാണ് അയച്ചത്. വിലാപങ്ങളിൽ യിരെമ്യാവ് പറയുന്നത് ശ്രദ്ധിക്കുക, യെരുശലേം കഠിന പാപം ചെയ്തിരിക്കൊണ്ട് മലിനയായിരിക്കുന്നു, അവളെ ബഹുമാനിച്ചവരൊക്കെയും അവളുടെ നഗ്നത കണ്ടിട്ട് അവളെ നിന്ദിക്കുന്നു, അവളോ നെടുവീർപ്പ് കൊണ്ട് പിന്നോക്കം തിരിയുന്നു. എന്തിനാണ് ഈ ജനം ബാബേലിലെ തോടുകളുടെ ആ തീരത്തിരിക്കുന്നത്? അവർ കഠിന പാപം ചെയ്തു, അവർ അവിടെ ആയിരിക്കാനുള്ള കാരണം അതാണ്. തുടർന്ന് അവർ പറയുന്നത് ശ്രദ്ധിക്കുക, രണ്ടാം വാക്യത്തിൽ, അതിൻ്റെ നടുവിലെ അലരിവൃക്ഷങ്ങളിന്മേൽ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. അവർക്ക് പാടുവാനുള്ള ഹൃദയമില്ലായിരുന്നു, അവർ പാട്ടുകളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. അവർക്കവിടെ പാടുവാനുള്ള ഒരു ഗ്രൂപ്പില്ലായിരുന്നു. പാടുന്നതിന് പകരം അവർ നെടുവീർപ്പിടുകയാണ് ചെയ്യുന്നത്. അവർ അവരുടെ കിന്നരങ്ങളെ അലരിവൃക്ഷങ്ങളിന്മേൽ തൂക്കിയിട്ടു. ഇനിയും അവർക്കതിൻ്റെ ആവശ്യമില്ല. ബാബേൽ നദികളുടെ തീരത്ത് അവർക്ക് സിയോൻ ഗീതങ്ങൾ പാടുവാൻ കഴിഞ്ഞില്ല. യെരുശലേമിലെ ദേവാലയത്തിൽ പോയാണ് അവർ ദൈവത്തിൻ്റെ സ്തോത്രഗീതങ്ങൾ പാടിയിരുന്നത്. ഇപ്പോൾ ബാബേൽ നദികളുടെ തീരത്തവർ അവരുടെ കിന്നരങ്ങളെ അലരിവൃക്ഷങ്ങളിന്മേൽ തൂക്കിയിട്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രത്തിൻ്റെയും സ്തുതിയുടെയും ഉപകരണങ്ങൾ അവർ കരയുന്ന അലരിവൃക്ഷങ്ങളിന്മേൽ തൂക്കിയിട്ടിരിക്കുന്നു. ഇന്ന് അനേകം ദൈവമക്കൾ അവരുടെ കിന്നരങ്ങളെ അലരിവൃക്ഷങ്ങളിന്മേൽ തൂക്കിയിട്ടിരിക്കുകയാണ്. അവർക്ക് അവരുടെ ഗാനങ്ങൾ നഷ്ടപ്പെട്ടു പോയി, അവർക്ക് കിന്നരമില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് താങ്കളുടെ ഗാനം, താങ്കളുടെ ഗീതം, പാട്ട് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണോ? താങ്കൾ ആദ്യം ക്രിസ്തുവിങ്കിലേക്ക് കടന്നു വന്നപ്പോൾ താങ്കൾക്കുണ്ടായിരുന്ന സന്തോഷം ഒരുപക്ഷെ താങ്കൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഇന്ന് താങ്കൾക്ക് ആ ഗാനം, ആ പാട്ട്, ആ സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുകയാണോ? മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീൻ എന്ന് പറഞ്ഞ് ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഇസ്രായേൽ മക്കളുടെ ഗീതങ്ങളെക്കുറിച്ച് ബാബിലോണിലെ ആളുകൾ കേൾക്കുവാനിടയായിട്ടുണ്ട്. അത് ലോകപ്രസിദ്ധമായിരുന്നു. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. അവർക്ക് യെരുശലേമിൽ ജീവനുള്ള സത്യദൈവത്തെ ആരാധിക്കുന്നതിനുള്ള ഒരു ദേവാലയമുണ്ടായിരുന്നു. സന്ദർശകർ യെരുശലേമിൽ വന്നപ്പോൾ അവർ അവിടെ ഏതെങ്കിലും ഒരു രൂപത്തെയല്ല, ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന ജനങ്ങളെ ആകുന്നു കണ്ടത്. വീണ്ടെടുപ്പിലും പാപക്ഷമയിലും കൂടി ദൈവത്തെ സമീപിക്കുകയും അവന് സ്തോത്രഗീതങ്ങൾ ആലപിക്കുകയും ചെയ്യുന്ന ജനങ്ങളെ അവിടെ അവർക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നു. ഇതുപോലെയുള്ള യാതൊന്നും അവർ മുമ്പ് കണ്ടിരുന്നില്ല, കേട്ടിരുന്നുമില്ല. അതിനെക്കുറിച്ചുള്ള വർത്തമാനം ലോകം മുഴുവൻ അറിയുവാനിടയായി. ഭൂമിയുടെ അറ്റത്തു നിന്ന് ശേബാരാജ്ഞി ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ അവൾ കടന്നു വന്നു. താൻ കേൾക്കുന്ന കാര്യം സത്യമായിരിക്കേയില്ല എന്നാണ് അവൾ അന്ന് ചിന്തിച്ചത്. ഇസ്രായേലിലെ പെരുന്നാൾ സമയങ്ങളിൽ ജനം യെരുശലേമിൽ ഒരുമിച്ച് കൂടുക പതിവായിരുന്നു. അവർ കൂടിയിരുന്ന ആ അവസരങ്ങളിലൊക്കെ സങ്കീർത്തനങ്ങൾ പാടുമായിരുന്നു. ദാവീദ് നൂറുകണക്കിന് പാട്ടുകാരെ കൊണ്ട് വലിയ ഗായക സംഘത്തെ രൂപീകരിച്ചിരുന്നു. അതെ, 100,000 ആളുകൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച് പാടുന്ന അവസരം ദേവാലയ പരിസരത്തുണ്ടായിരുന്നു. അവർ പാടുന്നതൊന്ന് നോക്കിക്കേ, അതൊന്ന് കേൾക്കുക. വളരെ വിശേഷമേറിയ അനുഭവമായിരുന്നത്. ഇപ്പോൾ ദേവാലയം ചുട്ടു നശിപ്പിക്കപ്പെട്ടു. യെരുശലേം പട്ടണം ആകെ തകർത്തു കളഞ്ഞു. ജനം ബാബേലിൽ അടിമ വേല ചെയ്യുന്നു. അനേകം യാത്രക്കാർ ബാബേലിൽ വന്ന് ഇപ്രകാരം പറഞ്ഞിരിക്കാനിടയുണ്ട്, അവരുടെ ഉത്സവ ദിവസങ്ങളിൽ ഒരിക്കൽ ഞാൻ യെരുശലേമിൽ ഉണ്ടായിരുന്നു, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ അവിടെ വന്നിരുന്നു, പതിനായിരങ്ങൾ അവിടെ ദേവാലയ പരിസരത്ത് ഒന്നിച്ചുകൂടി. അവർ യാഗം കഴിച്ചപ്പോൾ, ധൂപം മുകളിലേക്ക് ഉയർന്നപ്പോൾ, ആ ജനങ്ങളുടെ കണ്ഠങ്ങളിൽ നിന്ന് ഉയർന്ന സങ്കീർത്തനം എന്നെ ഈ മണ്ണിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തുന്നതായിരുന്നു. അതുപോലെ ഒന്ന് ഞാൻ മറ്റൊരിക്കലും കേട്ടിട്ടില്ല. അവരെല്ലാം നല്ല ഒന്നാന്തരം ഗായകരായിരുന്നു. ഈ ജനം കൂടി വന്ന് ദൈവത്തിന് സ്തുതിഗാനം ആലപിച്ചപ്പോൾ ലോകം അതിനെക്കുറിച്ച് കേൾക്കുവാനിടയായി. ഇപ്പോൾ അവർ ബാബേലിൽ അടിമകളായിരിക്കുകയാണ്. ബാബേൽക്കാർ പറയുവാൻ തുടങ്ങി, ഞങ്ങൾ അവരുടെ അടുത്തു പോയി അവരുടെ പാട്ട് കേൾക്കുവാൻ ആശിക്കുന്നു എന്ന്. എന്നാൽ അവർ അവിടെ വന്നപ്പോൾ കണ്ടത് അവിടെ കിന്നരങ്ങൾ അലരുവൃക്ഷങ്ങളിന്മേൽ തൂക്കിയിട്ടിരിക്കുന്ന കാഴ്ചയാണ്. വളരെ നിരാശയോടുകൂടി ഇരിക്കുന്ന ഒരു ജനതയാണ് അവർക്ക് അവിടെ കാണുവാൻ കഴിഞ്ഞത്. പാടുന്നതിനു പകരം അവർ കരയുകയാണ്. ബാബേൽക്കാർ അവരോട്, സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുക, ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, നിങ്ങൾ നല്ല പാട്ടുകാരാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവർ അവരെ കളിയാക്കുവാൻ തുടങ്ങി. ഒന്ന് പാടിക്കേ, ഞങ്ങൾ കേൾക്കട്ടെ എന്നവർ പറഞ്ഞുകൊണ്ടിരുന്നു. അവർ പറയുന്നത് ശ്രദ്ധിക്കുക. നാലാം വാക്യത്തിൽ, ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? ഒരു നെടുവീർപ്പോടുകൂടി അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ പാട്ടെല്ലാം നഷ്ടമായിപ്പോയി. സിയോൻ ഗീതങ്ങളിൽ ഒന്ന് പാടുവീൻ എന്ന് നിങ്ങൾ ഞങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ഞങ്ങളെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ സിയോൻ നശിപ്പിക്കപ്പെട്ട് ചാരക്കൂമ്പാരവും അവശിഷ്ടങ്ങളും മാത്രമായിരിക്കുന്നു. അവിടെ മടങ്ങിച്ചെന്നല്ലാതെ ഞങ്ങൾക്ക് പാടുവാൻ കഴിയുകയില്ല. യഹോവയുടെ ഗീതം ഞങ്ങൾക്ക് പാടുവാൻ കഴിയുകയില്ല. യഹോവയുടെ ഗീതം ഒരു അന്യദേശത്ത് ഞങ്ങൾ പാടുവാൻ ശ്രമിച്ചാൽ സാധിക്കുന്നത് എങ്ങനെ? ഒരു വിശ്വാസി അന്യദേശത്തും പാടേണ്ട വ്യക്തിയാകുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതെ, ഇസ്രായേൽ ജനം അന്യദേശത്ത് പാടേണ്ടിയിരുന്നില്ല. അന്യദേശത്ത് അവർ യഹോവയുടെ ഗീതം പാടുകയല്ല എന്ന് പറഞ്ഞത് അവരെ സംബന്ധിച്ചിടത്തോളവും തികച്ചും ശരിയായ കാര്യമായിരുന്നു. അവർക്ക് പാടുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. അവർ ആയിരിക്കുന്ന സ്ഥാനത്ത് പാടണം എന്ന് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചിരുന്നുമില്ല. സിയോൻ ഗീതം അവർ സിയോനിൽ വെച്ചാണ് പാടേണ്ടിയിരുന്നത്. ഒരു ദൈവപൈതൽ ഇന്ന് ലോകത്തിൽ അന്യനും പരദേശിയുമാണ്. ഇതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് വിട്ട് വാഗ്ദത്ത ദേശത്തേക്ക് പോകുമ്പോൾ അവർ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തിരുന്നു. മുമ്പിൽ ലേവിയർ പെട്ടകവും എടുത്തുകൊണ്ട് പാട്ടും പാടി പുറപ്പെട്ടിരുന്നു. അവരുടെ തൊട്ടു പിന്നാലെ യഹൂദാ ഗോത്രമാണ് നടന്നിരുന്നത്. അവരുടെ ഗോത്രത്തിൻ്റെ പേരിൻ്റെ അർത്ഥം സ്തുതി എന്നായിരുന്നു. അവരുടെ നാവിന്മേൽ സ്തോത്രവുമായി അവർ മരുഭൂമിയിൽ കൂടി നടന്നു നീങ്ങി. ഈ ലോകമാകുന്ന മരുഭൂമിയിൽ കൂടി ഇന്ന് ഒരു ദൈവപൈതൽ നടക്കേണ്ടത് ഇതുപോലെയാണ്. ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ ഗാനമുണ്ടായിരിക്കണം. എല്ലാവരുടെയും നാവിന്മേൽ എന്നല്ല ഞാൻ പറഞ്ഞത്, കാരണം എല്ലാവർക്കും പൊതുവിലും ഉച്ചത്തിലും നല്ലവണ്ണം പാടുവാൻ കഴിയുകയില്ല എന്ന കാര്യം എനിക്കറിയാം. എന്നാൽ നാം അന്യദേശത്ത് പാടേണ്ടത് ആവശ്യമാണ്. ദൈവം നമുക്ക് ഒരു പാട്ട് തന്നിരിക്കുന്നു. അതെ, വീണ്ടെടുപ്പിൻ്റെ ഗാനം അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. ജനത്തിന് അവരുടെ പാട്ട് നഷ്ടമായതിന് കാരണങ്ങളുണ്ട്. ഒന്നാമതായി മനഃശാസ്ത്രപരമായ കാര്യമാണ്. ചിലർക്ക് എല്ലായ്പ്പോഴും ഏത് സാഹചര്യത്തിലും ചിരിക്കുന്നതിനും സന്തോഷിക്കുന്നതിനും കഴിയും. എന്നാൽ ചിലർക്ക് അതിന് സാധിച്ചെന്ന് വരില്ല. അവർ വിഷാദത്തോടെ ആയിരിക്കും ഇരിക്കുന്നത്. ഇന്ന് അനേകം ആളുകൾക്കും ഇത് വാസ്തവത്തിൽ സന്തോഷമായിട്ടിരിക്കുവാൻ കഴിയുകയില്ല എന്നതാണ് സത്യം. അനേകം വിശ്വാസികളുടെ ജീവിതത്തിൽ നിരാശയും അതുപോലെ തന്നെ നിരുത്സാഹവും ഉണ്ടാകുന്നു. അവർക്ക് പാട്ട് നഷ്ടപ്പെടുവാനുള്ള രണ്ടാമത്തെ കാര്യം അതാണ്. ജീവിതം ചിലർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ്, മറ്റുള്ളവരെക്കാൾ അധികം പ്രയാസവും ദുരിതവുമായി തീരുന്നു. ചിലർ കൂടുതൽ സൗഭാഗ്യം അനുഭവിക്കുന്നു. ലോകപ്രകാരം ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ നിമിത്തം ചില ദൈവമക്കൾ ദുഃഖിക്കുകയും സന്തോഷവും പാട്ടും നഷ്ടപ്പെട്ടവരായി തീരുകയും ചെയ്യുന്നു. ഇനി മൂന്നാമതൊരു കാര്യമുണ്ട്. ചിലർക്ക് അവരുടെ പാപനിമിത്തം പാട്ട് നഷ്ടപ്പെട്ടു പോകുന്നു. ദാവീദ് തൻ്റെ അനുതാപത്തിൽ 51-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്ന്. ദാവീദിന് അവൻ്റെ രക്ഷ നഷ്ടമായില്ല, രക്ഷയുടെ സന്തോഷമാണ് നഷ്ടപ്പെട്ടത്. അത് തിരികെ തരണമേ എന്നാണ് ദാവീദ് ദൈവത്തോട് അപേക്ഷിക്കുന്നത്. തൻ്റെ പാപം ഏറ്റുപറയാതെ മറച്ചു വെച്ചിരുന്നപ്പോഴത്തെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് 32-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ അസ്ഥികൾ ഉരുകിപ്പോകുന്നു. അങ്ങനെ ഒരു അനുഭവമായിരുന്നു തനിക്കുണ്ടായിരുന്നത്, തനിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് ദാവീദ് രേഖപ്പെടുത്തി. എത്ര ദയനീയമായ അവസ്ഥയായിരുന്നു എന്നോർക്കണം. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് അവൻ വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു അപ്രകാരം വിഷാദമുള്ള വ്യക്തിയായിരുന്നില്ല. യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമത്രേ. അവൻ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു എന്നാണ് യെശയ്യാവ് പറയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, എൻ്റെയും താങ്കളുടെയും പാപത്തിൻ്റെ വ്യസനവും വേദനയും തൻ്റെ മേൽ വഹിച്ചപ്പോൾ യേശു കർത്താവ് ദുഃഖമുള്ളവനായി തീരുകയാണ് ചെയ്തത്. എന്നാൽ അവന് തൻ്റെതായ ദുഃഖമോ വ്യസനമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നോർക്കണം. അവൻ നമുക്ക് വേണ്ടി പാപമായി തീരുകയാണ് ചെയ്തത്. എൻ്റെയും നിങ്ങളുടെയും പാപം അവൻ ഏറ്റെടുത്തുകൊണ്ട് അവൻ പാപയാഗമായി തീർന്നു. ഈ ആളുകൾ എന്തുകൊണ്ടാണ് ബാബേൽ നദികളുടെ തീരത്തിരിക്കുന്നത്? ഇപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് കാണുവാൻ കഴിയും. അവർ പാപം ചെയ്തു എന്നത് തന്നെ. എന്തുകൊണ്ടാണ് അവർക്ക് അവരുടെ പാട്ട് നഷ്ടമായത്? അവർ പാപം ചെയ്തു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പാപം താങ്കളുടെ പാട്ട് നഷ്ടപ്പെടുത്തും. അതെ, താങ്കളുടെ ജീവിതത്തിൽ സന്തോഷം പാപം നഷ്ടപ്പെടുത്തും. ഇന്ന് തുടർന്ന് നാം മുൻപോട്ട് പഠിക്കുന്നതിന് മുൻപ് ഇവിടെ ഒന്ന് നിർത്തി നമുക്കൊന്ന് സ്വയപരിശോധന ചെയ്യാം. താങ്കളുടെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ട അവസ്ഥയിലാകുന്നുവോ മുൻപോട്ട് പോകുന്നത്? എങ്കിൽ അതിനൊരു പരിഹാരമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു താങ്കളുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുകയും താങ്കളുടെ പാപം അവനോട് മനഃപൂർവ്വമായി ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ അവിടുന്ന് നമ്മുടെ പാപങ്ങളെ നമ്മോട് ക്ഷമിക്കുകയും നമ്മെ സന്തോഷമുള്ളവരാക്കി തീർക്കുകയും ചെയ്യും. അതിനായി ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളെ സഹായിക്കട്ടെ.